السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سهودرنگلے سورة الزخرف تفسيرنا نمبر پڑھچو رند. الله سبحانه وتعالى في سورة لوڈ പറയുന്നു: والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون. പന്ത്രണ്ടാമത്തെ ആയത്ത്: വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അല്ലാഹുവാണ് സൃഷ്ടിച്ചത് അൽ അസ്വാജ കുല്ലഹ, മുഴുവൻ ഇണകളെയും. വജഅല ലകും, അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു. മിനൽ ഫുൽകി വൽ അൻആമി, കപ്പലിൽ നിന്നും. വൽ അൻആമി, നാൽക്കാലികളിൽ നിന്നും. മാ തർക്കബൂൻ, നിങ്ങൾക്ക് പുറത്തു കയറി സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി തന്നു. ലിതസ്തവു അലാ ദുഹൂരിഹി, നിങ്ങൾ അതിന്റെ പുറത്തു കയറാനും. സുമ്മ, എന്നിട്ട്. തദ്കുറു, നിങ്ങൾ ഓർക്കാനും വേണ്ടി. നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കാൻ. ഇദസ്തവൈതും അലൈ, അതിനു പുറത്ത് നിങ്ങൾ കയറിയാൽ. വതഖൂലു, എന്നിട്ട് നിങ്ങൾ പറയുവാൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു, അവൻ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖരിനീൻ, ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും ഞങ്ങൾ നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമായ വാഹനങ്ങൾ, അത് അല്ലാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു: വലഖദ് കറംന ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും, നാം അവരെ സഞ്ചരിപ്പിച്ചിരിക്കുന്നു. ഫിൽ ബറി വൽ ബഹർ, കരയിലും കടലിലും നാം അവരെ വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു. വറസഖനാഹും മിന അത്തയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവന് റിസ്ക്, ഉപജീവനം, ഭക്ഷണം നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും, മനുഷ്യർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അലാ കസീരിൻ മിമ്മൻ ഖലഖന തഫ്ദീല, നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത നാം നൽകിയിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാഹു ഇത് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമുക്കിതിന് സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല വാഹനം നൽകിയില്ലെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല. അവനതിനെ കീഴ്പ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്കതിനു പുറത്തു കയറി സഞ്ചരിക്കാൻ സാധ്യമല്ല. അല്ലാഹുവാണ് വഴികളും വാഹനങ്ങളും ഏർപ്പെടുത്തി തന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, സൂറത്തു ഖുറൈശിൽ അല്ലാഹു ഖുറൈശികൾക്ക് യാത്ര എളുപ്പമാക്കി കൊടുത്തതിനെ കുറിച്ച് പറയുകയുണ്ടായി. അവർ ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും കച്ചവടത്തിനു വേണ്ടി യാത്ര പോയിരുന്നു. ആ യാത്ര അല്ലാഹു അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തത് അല്ലാഹുവിന്റെ വലിയ നിഅമത്തായി അല്ലാഹു എടുത്തു പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറഞ്ഞു: ഫലിഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ഈ ബൈത്തിന്റെ റബ്ബായ, ഈ കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ. കാരണം കഅബയുടെ സംരക്ഷകനാണ് ഖുറൈശികൾ എന്നതുകൊണ്ട് നിർഭയരായി അവർക്ക് മറ്റുള്ള നാടുകളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നു. കഅബയുടെ ആളുകളാണ് എന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന ആളുകൾ നൽകിയിരുന്നു. കൊള്ളക്കാരും അതുപോലെ വഴി തടസ്സപ്പെടുത്തുന്നവരുടെയും ഒന്നും ശല്യം ഖുറൈശികൾക്കുണ്ടായിരുന്നില്ല. ഈ അനുഗ്രഹം അല്ലാഹു എടുത്തു പറയുക. അതുകൊണ്ട് ഈ അവരുടെ നിർഭയത്വത്തിന് കാരണമായ, അവർക്ക് വിശന്നതിനു ശേഷം അവർക്ക് ഭക്ഷണം നൽകിയ, ഭയപ്പാടിനു ശേഷം നിർഭയത്വം നൽകിയ ഈ ബൈത്തിന്റെ റബ്ബായ അല്ലാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ നന്ദിയുള്ള അടിമകളായി അവർ ജീവിക്കട്ടെ. അവനെ മാത്രം അവർ ആരാധിക്കട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കുക, ഇത് അള്ളാഹു പറഞ്ഞ ആളുകൾ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ഇത്രയും സുഗമമായ സഞ്ചാരം നടത്തിയവരല്ല, മറിച്ച് അവരുടെ യാത്ര നമ്മുടെ ഇന്നത്തെ യാത്രയുമായി തട്ടിച്ചു നോക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ സഞ്ചരിക്കുക, അതും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നത് എളുപ്പമുള്ള യാത്രയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അന്ന് മാസങ്ങൾ കൊണ്ട് എത്തിയിരുന്ന ദൂരത്തേക്ക് ഇന്ന് വെറും ഒരു ദിവസത്തിലെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ദൂരം താണ്ടാനുള്ള സൗകര്യം നമുക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്, റബ്ബിന് നമ്മൾ നന്ദി കാണിക്കണം. അള്ളാഹുവിനുള്ള ശുക്ർ എന്നാൽ ഹൃദയം കൊണ്ട് ഈ അനുഗ്രഹം തിരിച്ചറിയുക, എന്റെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുവിന് സ്തുതി പറയുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെടാത്തതിന് നീ ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹു നൽകിയ വാഹനത്തിന് പുറത്തേറി എങ്ങനെയാണ് അവനെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടി പുറപ്പെടാൻ നിനക്ക് കഴിയുക? അള്ളാഹു തന്ന കാലുകൊണ്ട്, റബ്ബ് തന്ന കൈകൾ കൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ അവനെ തടയാൻ ആരുമില്ല, അവനൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ഓർക്കണം, അതിനു പുറത്ത് കയറിയാൽ അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹു പറയുന്നു, അവൻ നിങ്ങൾക്ക് കപ്പലുകളും അതുപോലെ നാൽക്കാലികളെയും വാഹനങ്ങളായി ഏർപ്പെടുത്തി തന്നവനാണ്. സൂറത്തു അന്നഹ്ലിൽ അള്ളാഹു പറഞ്ഞു, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതും അള്ളാഹു സൃഷ്ടിക്കുന്നു. അന്ന് ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതർക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് വാഹന പുറത്തായാലും ലിതസ്തവു അലാ ദുഹൂരിഹി, അതിനു പുറത്ത് നിങ്ങൾ കയറിയാൽ, സുമ്മ തദ്കുറൂ, നിങ്ങൾ അതിനു പുറത്ത് കയറാൻ അള്ളാഹു അത് പഠിച്ചു തന്നു, എന്നിട്ട് നിങ്ങൾ സ്മരിക്കുവാൻ, നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെ, ഇദസ്തവൈതു അലൈഹി, അതിനു പുറത്ത് കയറിയാൽ, എന്നിട്ട് ആ മഹത്തായ ദുആ അള്ളാഹു അവന്റെ കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നിരുന്നു. അവിടുന്ന് വാഹനത്തിലേക്ക് കയറുമ്പോൾ പറയും ബിസ്മില്ലാഹ്, അതിനു പുറത്ത് കയറിയിരുന്നാൽ പറയും അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, സുബ്ഹാനക ഇന്നി ളംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹു നീ എത്ര പരിശുദ്ധനാ, നീ എനിക്ക് പാപങ്ങൾ പുറത്തു തരണമേ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല. എന്നിട്ട് വാഹന പുറത്ത് കയറിയാൽ ആ ദുആയിൽ നമ്മൾ പറയുന്ന വാചകമാണ് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് യാത്ര പോകുന്നവരാണ്. ഈ ദുനിയാവിലെ യാത്രയിൽ പരലോകത്തേക്കുള്ള ജീവിതയാത്ര നമ്മൾ ഓർത്തെടുക്കുകയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയാണെങ്കിൽ അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്ന വേറെയും ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്ന നസലുക ഫീ സഫറിനാ ഹാദാ അൽബിർറ വത്തഖ്വ, അല്ലാഹുവേ ഈ യാത്രയിൽ ഞങ്ങൾ ഇതാ നിന്നോട് ചോദിക്കുന്നു, അൽബിർറ വത്തഖ്വ, നന്മയും അതുപോലെ തഖ്വയും. അൽബിർ എന്ന് പറഞ്ഞാൽ നന്മയാണ്, ബിർ എന്ന് മാത്രം പറഞ്ഞാൽ അതിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കലും അതിൽ ഉൾപ്പെടും. തഖ്വയും അതെ, അത് ഒറ്റക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യലും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കലും. എന്നാൽ ബിറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞാൽ ബിറിന്റെ അർത്ഥം നന്മ ചെയ്യലാണ്, തഖ്വയുടെ അർത്ഥം അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. ഇത് രണ്ടും അള്ളാഹു ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാ തർദാ, അള്ളാഹുവെ പ്രവർത്തനങ്ങളിൽ നീ പൊരുത്തപ്പെടുന്നത്, നിന്റെ ഇഷ്ടമുള്ളത്, നിന്റെ തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ അതും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. യാത്രയിൽ സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടകന്നാൽ, പരിചയമുള്ള ആളുകളെ കാണാത്ത സ്ഥലത്തെത്തിയാൽ ആളുകൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറാൻ ഇടയുണ്ട്, അവരുടെ സൂക്ഷ്മത നീങ്ങിപ്പോകാൻ ഇടയുണ്ട്. അള്ളാഹുവിനോട് യാത്രയിൽ ബിർറും തഖ്വയും ചോദിക്കുക. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم هون علينا ഞങ്ങൾക്ക് നിസാരമാക്കി തരണമേ, സഫറന ഹാദ, ഈ യാത്ര നീ എളുപ്പമാക്കി തരണമേ. വത്വ അന്ന ബുഅദ, അല്ലാഹുവ ഇതിന്റെ ദൂരം നീ ചുരുക്കി തരണമേ. اللهم انت الصاحب في السفر والخليفه في الاهل. سبحان الله ദരണ്ടും ആവുക അല്ലാഹു മാത്രമാണ്. اللهم انت الصاحب في السفر, അല്ലാഹു നീയാണ് യാത്രയിൽ കൂടെയുള്ളവൻ. والخليفه في الاهل, അതുപോലെ കുടുംബത്തിൽ നാട്ടിലാക്കി പോകുന്നവരിൽ ഞങ്ങൾ കേൾപ്പിച്ചു പോകാനുള്ളവനും റബ്ബേ നീയാണ്. അവിടെ പകരം നിൽക്കുന്നവനും റബ്ബാണ്, യാത്രയിൽ കൂടെ ഉള്ളവനും റബ്ബാണ്. സുബ്ഹാനഹു വ തആല, രണ്ടിനും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കണം, അല്ലാഹുവിന്റെ സഹായം വേണം. അതുപോലെ വിട്ടുപോകുമ്പോൾ നമ്മൾ നാട്ടിലാക്കി പോകുന്നവരെ അവർക്കുള്ളത് റബ്ബിന്റെ കാവലാണ്. എന്തൊക്കെ സംഭവിക്കാം? ഒരാൾ തന്റെ വീട് വിട്ടുപോയി തിരിച്ചു വരുന്ന കാലം കൊണ്ട് നസ്അലുല്ലാഹ ആഫിയ. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم انت الصاحب في السفر والخليفه في الاهل. اللهم اني اعوذ بك من وعثاء السفر وكآبة المنظر. الله يااتരുടെ പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. وكآبة المنظر, ദുഃഖകരമായ കാഴ്ചകളിൽ നിന്നും, ദുഃഖമുണ്ടാക്കുന്ന കാഴ്ചകൾ, ആളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാഴ്ചകൾ, എന്തെല്ലാം റോഡിന്റെ ഇരുവശത്തും കാണേണ്ടി വരും. രക്തമൊലിപ്പിച്ച ആളുകൾ കിടക്കുന്നത്, അപകടങ്ങൾ അത് സംഭവിച്ചത്, ആളുകൾ മരിച്ചു കിടക്കുന്നത്, അവരുടെ അവയവങ്ങൾ അത് കെടുപാട് വന്ന് അല്ലെങ്കിൽ വേർപെട്ട് കിടക്കുന്നത്, ഇങ്ങനെന്തെല്ലാം കണ്ണിന് പ്രയാസകരമാകുന്ന, മനസ്സിനെ ആകുലപ്പെടുത്തുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചകളുണ്ടാകും. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അത്തരം മോശമായ കാഴ്ചകൾ അള്ളാഹുവെ കാണേണ്ടി വരല്ലേ എന്ന്. അള്ളാഹുവെ തിരിച്ചു വരുമ്പോൾ സമ്പത്തിലോ കുടുംബത്തിലോ മോശമായത് കാണേണ്ടി വരിക, പോയ അവസ്ഥയിലല്ല മറിച്ച് മോശമായ അവസ്ഥയിൽ അവരായിത്തീരുക. കുടുംബത്തിൽ വല്ലതും വന്നു ചേരുക, അല്ലെങ്കിൽ സമ്പത്തിൽ വല്ല കാര്യവും വന്നു ചേരുക, അപകടങ്ങൾ അവർക്ക് വന്നു ചേരുക. എത്ര മനോഹരമായ ദുആ ആണെന്ന് നോക്കൂ. അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത ഒരുവനെ എങ്ങനെയാണ് ആത്മാർത്ഥമായി ഈ ദുആ റബ്ബിനോട് ചെയ്യാൻ സാധിക്കുക? നീ നിന്റെ യാത്രയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ നിന്റെ സമ്പത്തും നിന്റെ കുടുംബവും ഒക്കെ നല്ല തൃപ്തികരമായ അവസ്ഥയിൽ തന്നെ ഉണ്ടാകണം എന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ എങ്ങനെയാണ് അത് ശരിയായ രൂപത്തിൽ ദുആ ചെയ്യാൻ നിനക്ക് സാധിക്കുക? നീ പോകുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കാനാണെങ്കിൽ, നീ പോകുന്നത് ഹറാമുകൾ നിന്റെ ഹൃദയത്തിൽ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നീ ഉദ്ദേശിച്ച പോലെ ആയിരിക്കണമെന്നില്ല. നിന്റെ പ്രിയപ്പെട്ടവർ അവർ മോശമായ അവസ്ഥയിൽ കാണേണ്ടി വരിക എന്നത് എത്ര മോശമായ കാര്യമാണ്. നഊദു ബില്ലാ. അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിക്കുക, സഫറിലും ഹദറിലും, യാത്ര പോകുമ്പോഴും അല്ലാത്ത സമയത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആകളിൽ ഒന്നിൽ കാണാം, സൗവദകല്ലാഹു തഖ്വ, അല്ലാഹു നിനക്ക് തഖ്വ യാത്രയുടെ വിഭവമായി നൽകട്ടെ. മറ്റൊരു ദുആയിൽ കാണാം, അസ്തഊദുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അവനെ ഏൽപ്പിക്കുന്നു നിന്റെ ദീൻ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ എല്ലാ നിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനവും അതെല്ലാം ഞാൻ റബ്ബിനോട് ഏറ്റെടുക്കാൻ ദുആ ചെയ്യുന്നു. യാത്ര പറഞ്ഞ ആളോട് പോകുന്ന ആൾ തിരിച്ചു പറയുക, അസ്തഊദുക അല്ലാഹല്ലദി ലാ തദീഉ വദായഉഹു, ഞാൻ നിന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു, ഏതൊരു റബ്ബിനെയാണോ ഏൽപ്പിച്ചാൽ അത് പാഴായി പോകാതിരിക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവനെ ഏൽപ്പിച്ചതൊന്നും പാഴായി പോവുകയില്ല, അങ്ങനെയുള്ള റബ്ബിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോകുന്നു. എത്ര മനോഹരമായ ദുആകളാണെന്ന് നോക്കൂ. യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി ആൾ തിരിച്ചു പറയുന്നത്, യാത്രക്കിടയിൽ വാഹനത്തിൽ കയറിയാൽ ചെല്ലുന്നത്, ഇതെല്ലാം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ ആരെയാണ് ഏൽപ്പിച്ചു പോവുക? ആരേൽപ്പിച്ചു പോയാലാണ് സംരക്ഷിക്കപ്പെടുക? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനും ആരെയാണ് ഏൽപ്പിക്കുക? ഫത്താലിബു വൽ മത്ലൂബ്, അവൻ ആരോടാണ് തേടാനുള്ളത്? ദുർബലരോടല്ലാതെ. അവനാകട്ടെ ദുർബലനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു അവന്റെ കിതാബിലൂടെ പഠിപ്പിച്ച മനോഹരമായ മര്യാദകളാണ് ഇതെല്ലാം. അത് നമ്മൾ തിരിച്ചറിയുക. ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച പാഠമാണിത്. നോക്കൂ അടുത്ത ആയത്ത്, അള്ളാഹു പറയുന്നു, വജഅലു ലഹു മിൻ ഇബാദിഹി ജുസ്അ ഇന്നൽ ഇൻസാന ലകഫൂറു മുബീൻ. വജഅലു ലഹു, അവർ അള്ളാഹുവിന് ഏർപ്പെടുത്തിയിരിക്കുന്നു, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്, ജുസ്അൻ, ഒരു പങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നൽ ഇൻസാന ലകഫൂറു മുബീൻ, തീർച്ചയായും മനുഷ്യൻ അവൻ കഫൂറു, അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. മുബീൻ, വ്യക്തമായ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ നന്ദികൾ പരസ്യമാക്കുന്നവനാണവൻ എന്നാണ്. അള്ളാഹുവിന് അവന്റെ അടിമകളിൽ ഓരോഹരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മബ്ബിൻ കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, യഖൂലു തആല മുഖബിറൻ അനിൽ മുശ്രിക്കീൻ, അള്ളാഹു മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു, فيما افتروه وكذبوه, അവർ കെട്ടിച്ചമച്ചു പറഞ്ഞ അവരുടെ കളവുകൾ, في جعلهم بعض بعض الانعام لطواغيتهم وبعضها لله تعالى, അവർ അവരുടെ നാൽക്കാലികളിൽ ചിലതിനെ അവരുടെ താഗൂത്തുകൾക്ക്, അവരുടെ ഇലാഹുകൾക്ക് വകവെച്ചു കൊടുക്കുന്നു. അതുപോലെ ചിലതിനെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കൊടുക്കുന്നു. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബ. മുശ്രിക്കുകൾ, അവർ അവരുടെ കാലികളിലും കാലി സമ്പത്തിലും കാർഷിക വിളകളിലും ഇതിൽ ഓരോഹരി അല്ലാഹുവിന് കൊടുക്കും. ഇത് അല്ലാഹുവിന്. ഫഖാലു, അവർ പറയും, ഹാദാ ലില്ലാഹ്, ഇത് അല്ലാഹുവിന്. ബിസാമിഹിം, അവരുടെ വാദപ്രകാരം. സൂറത്തുൽ അൻആമിൽ ആയത്താണ്. നോക്കൂ, അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്തിരുന്നു, പക്ഷേ പങ്കുചേർത്ത ഇബാദത്താണ്. അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു, അവനാണ് സർട്ടാവ്, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. പക്ഷെ അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും അവർ ആരാധിക്കും, നേർച്ചയാക്കും അള്ളാഹുവിനും ഇതാ ഞങ്ങളുടെ ഇലാഹുകൾക്കും. ഹാദാ ലില്ലാഹി ബിസമീം വഹാദാ ലിശുറകാഇന, ഇതാ ഈ ഭാഗം ഇത് ഞങ്ങളുടെ ഇലാഹുകൾക്കാണ്, അള്ളാഹുവിന്റെ പങ്കുകാർക്കാണ്. ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസലു ഇലല്ലാഹ്, അവരവരുടെ പങ്കുകാർക്ക് വെച്ചത് അള്ളാഹുവിങ്കിൽ എത്തുകയില്ല. അള്ളാഹുവിനുള്ളതാകട്ടെ അവരവരുടെ പങ്കുകാർക്ക് വെച്ചു കൊടുക്കും. റബ്ബിന് കൊടുത്തതിൽ എന്തെങ്കിലും കുറവ് പറ്റിയാൽ പ്രശ്നമാക്കുകയില്ല. എന്നാലും അവരുടെ ഇലാഹികൾക്ക് കൊടുത്തതിൽ വല്ല കുറവും പറ്റിയാൽ അവർക്കത് സാധിക്കുകയില്ല. അള്ളാഹുവിന് വെച്ചത് ഇങ്ങോട്ട് എടുത്തിട്ടെങ്കിലും അവരത് പരിഹരിക്കാൻ ശ്രമിക്കും. സാമയഹ്കുമൂൻ, അവർ ആ തീർപ്പ് കൽപ്പിക്കുന്നത്, അവരുടെ തീരുമാനം എത്ര മോശമാണ്. അങ്ങനെയാണല്ലോ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ മടിയുണ്ടാവുകയില്ല. എന്നാൽ ഇന്ന് വലിയന്റെ പേരിൽ പറയുന്നു പറഞ്ഞാൽ പേടിച്ചു വറക്കും, സത്യം മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ചോര തുപ്പി മരിക്കും. ഞാൻ അവിടെ ദർഗയിൽ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ട്, ആ ദർഗയിലെ കയറ് പിടിച്ച് സത്യം ചെയ്യും, കളവ് പറഞ്ഞാൽ അപ്പൊ ചോര ഛർദ്ദിച്ച് മരിക്കും. ആരാണ് കൂടുതൽ ഭയപ്പെടുന്നത്, റബ്ബിനെയാണോ അതല്ല ഈ കിടക്കുന്ന ആളിനെയാണോ? സുബ്ഹാനല്ലാഹ്. ഇത് ശിർക്ക് ആളുകളുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ ഇങ്ങനെയാണ്, അള്ളാഹുവിനെ കൊടുക്കേണ്ട മഹത്വം അവർ കൽപ്പിച്ചു കൊടുക്കുകയില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദറ്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന് നൽകേണ്ട മഹത്വം അവർ നൽകിയിട്ടില്ല, അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. യഥാവിധ റബ്ബിനെ മനസ്സിലാക്കി. അതാണ് റബ്ബിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമൊക്കെ തമാശ പറയുന്നത്. മുഅ്മിൻ, ഈമാൻ ഹൃദയത്തിലുള്ള ഒരുവൻ അത് പറയാൻ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകും. നീ തമാശ പറയേണ്ട വിഷയങ്ങളല്ല അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച്, ഇതൊന്നും നിന്റെ തമാശക്ക് വിഷയമാകാൻ പാടില്ല. അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിനെ യഥാവിധി തഅ്ദീം ചെയ്ത് അവന്റെ മഹത്വം മനസ്സിലാക്കിയവർ റബ്ബിനെ കുറിച്ച് തമാശ പറയുകയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് തമാശ പറയുകയില്ല. പരലോകത്തെ വിചാരണയും അവിടുത്തെ സറാത്തും നരകവും ഒന്നും അവന്റെ തമാശക്ക് വിഷയമാവുകയില്ല. കാരണം അത് തമാശ പറയേണ്ട കാര്യമല്ല, ഗൌരവപ്പെട്ട വിഷയങ്ങളാണ്, അതീവ ഗൌരവകരമായ കാര്യമാണ്. നീ അവിടെ ചെല്ലാൻ പോകുന്നവനാണ്, റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് നീ. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ ലിയൗമിൻ അദീം, ഭയാനകരമായ ഒരു ദിവസം. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ ആളുകൾ ചെന്നു നിൽക്കുന്ന ദിവസം. അത് തമാശക്ക് വിഷയമാകേണ്ട വിഷയങ്ങളല്ല. നോക്കൂ, അതുപോലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് നൽകിയ, അവർ അള്ളാഹുവിന് അവന്റെ അടിമകളിൽ നിന്ന് നൽകിയ വളരെ മോശമായ മറ്റൊരു പങ്കാണ്. അവർ പറഞ്ഞു അള്ളാഹുവിന് മക്കളുണ്ട് എന്ന്. മക്ക മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഇനി വരാനിരിക്കുന്ന ആയത്തുകളിൽ. ഇവിടെ അള്ളാഹു പറയുന്നു ഇന്നൽ ഇൻസാന ലകഫൂർ മുബീൻ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. മുബീനുൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി, അവന്റെ നന്ദിയോട് അവൻ പ്രകടമാക്കും, അഥവാ നിഅമത്തുകളെ തള്ളി പറഞ്ഞുകൊണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തള്ളി പറയുക, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് എന്താണ് കിട്ടിയത് എന്നിങ്ങനെ പറയുക, എന്തോ അള്ളാഹു അവന് വിധിച്ച ഓഹരിയിൽ അവന് നൽകിയതിൽ അനീതി ചെയ്തിട്ടുണ്ട് എന്നതുപോലെ. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുക എന്നത് മുശ്രിക്കുകളുടെയും മുനാഫിക്കുകളുടെയും സ്വഭാവമാണ്. എന്നാൽ മുസ്ലിമീങ്ങളിലും അതിന്റെ ചില ഓഹരിയുണ്ട്, അതിന്റെ ചില ഭാഗങ്ങളുണ്ട്. അതിന്റെ അടയാളമാണ് ഒരാൾ പറയാതെ എന്തു പറയും അള്ളാഹു എന്നോട് അനീതി ചെയ്തു എന്ന് നേർക്കുനേരെ പറയുകയല്ല, പക്ഷെ അവന്റെ വരികൾക്കിടയിൽ അത് വായിച്ചെടുക്കാം, അർഹതപ്പെട്ട പലതും എനിക്ക് കിട്ടിയിട്ടില്ല. ആരാണ് അവൻ കുറ്റം പറയുന്നത്? അവന്റെ സംസാരത്തിന്റെ ആകത്തുക എനിക്ക് യോജിച്ച പലതും അള്ളാഹു തന്നിട്ടില്ല എന്നാണ്. അങ്ങനെ പറയുക പാടില്ല, മറിച്ച് അത് ഈമാനിന്റെ കുറവാണ് അറിയിക്കുന്നത്. നിനക്ക് കിട്ടിയത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നതാണ്, അതൊന്നും നിന്റെ അവകാശമായിരുന്നില്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നിനക്ക് വന്നിട്ടുള്ള തിന്മകൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ കാരണക്കാരൻ നീയാണ്. നിന്റെ പാപങ്ങളും നിന്റെ നഫ്സിലെ തിന്മകളുമാണ് അതിന് യഥാർത്ഥ കാരണം. അള്ളാഹു മനുഷ്യനാകട്ടെ, അവൻ കഫൂർ മുബീൻ, വ്യക്തമായ നന്ദികേട് കാണിക്കുന്നവനാണ്, അഥവാ അനുഗ്രഹങ്ങളെ തള്ളി പറയും, പ്രയാസങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും, ബുദ്ധിമുട്ട് മാത്രം എടുത്തു പറയുക, അത് നന്ദികേടാണ്. ബുദ്ധിമുട്ടുകൾ നീ അള്ളാഹുവിനോട് പറയുക, അള്ളാഹു അത് നീക്കിത്തരും. ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഇറക്കി വെക്കാൻ നിന്നാൽ അള്ളാഹു അത് നീക്കിത്തരികയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞു നോക്കുന്ന നിന്റെ പ്രയാസങ്ങൾ, മനസ്സിൽ നിന്ന് അള്ളാഹു ആ ഭാരം നീക്കിത്തരും. അള്ളാഹുവിന്റെ മുന്നിൽ പറയും, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. അവനോട് നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ദൗർബല്യങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ പറയുക എന്ന് നബിമാരുടെ ദുആ അതല്ലേ? ഖാല റബ്ബി ഇന്നി വഹന അൽഅസ്മു മിന്നി വഷ്തഅൽ അർറസു ശൈബ, അള്ളാഹു എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എന്റെ മുടികൾ, എന്റെ തല അത് നരച്ച് തിളങ്ങിയിരിക്കുന്നു. സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് തന്റെ ദൗർബല്യം എടുത്തു പറയുക, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. നീ അവനോട് നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേണപേക്ഷിക്കുക എന്ന്. യാദൽ ജലാൽ വലി ഖറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അലിദ്ദു, നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക, ആവർത്തിച്ചു വിളിക്കുക, ബിയാദൽ ജലാൽ വലി ഖറാം, യാദൽ ജലാൽ വലി ഖറാം എന്ന്. അള്ളാഹുവേ എല്ലാ മഹത്വങ്ങളും ഉള്ളവനെ, എല്ലാ ആദരവുകളും ഉള്ളവനെ എന്ന് നീ ആവർത്തിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവിടുന്ന് വിളിക്കും, യാ ഹയ്യു യാ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ, എല്ലാം നിയന്ത്രിക്കുന്നവനെ. ഇങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. റബ്ബിന് സുജൂദ് ചെയ്ത് നീ വുദൂ ചെയ്ത് രണ്ടരക്കാച്ച് നിസ്കരിക്കുക, സുജൂദിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുക, നിന്റെ ഇരു കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്ന റബ്ബക്കും ചബാറക വ തആല ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ റബ്ബായ അള്ളാഹു ലജ്ജയുള്ളവനാണ്, അവൻ കരീമാണ്, അത്യുദാരനാണ്. يستحيي من عبده اذا رفع يديه اليه اي يردهما صفرا, തന്റെ അടിമ ഇരു കരങ്ങൾ തന്നിലേക്ക് ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആ റബ്ബിനോട് നീ നിന്റെ ആവലാദികൾ പറയുക, അവൻ നിനക്ക് തന്നില്ല, അവൻ നിന്നോട് അനീതി കാണിച്ചു എന്ന് നീ ആരോടാണ് പറയാൻ പോകുന്നത് ആലോചിച്ചു നോക്കൂ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, നീ വിളിച്ചു തേടാൻ ഇഷ്ടപ്പെടുന്ന, നീ ചോദിക്കാതെ പലതും നൽകിയ റബ്ബിനെ കുറിച്ച് പരാതി, നിനക്കൊന്നും തരാത്ത, ഒന്നിനും കൊള്ളാത്ത പടപ്പിനോട് പറയുകയോ? സുബ്ഹാനല്ലാഹ്, നിനക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരാൻ സാധിക്കാത്ത പടപ്പുകളോട് എല്ലാം നിനക്ക് നൽകിയ റബ്ബിനെ കുറിച്ച് നീ പരാതി പറയുകയോ? അല്ല, റബ്ബിനോട് നീ എല്ലാ പരാതിയും പറയുക. അവനോട് നിന്റെ ആവലാതി ബോധിപ്പിക്കുക. മഹാനായ അള്ളാഹുവിന്റെ നബി യഅ്ഖൂബ് അലൈഹിസ്സലാം രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടു. യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാതായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. അതിനുശേഷം അതാ അടുത്ത മകനെയും ബിന്യാമിനെയും നഷ്ടപ്പെട്ടു. മൂത്ത മകൻ തിരിച്ചു വന്നില്ല. യൂസുഫിനോട് ചെയ്തത് അതുപോലെ, പിന്നീട് ഇളയ മകനു സംഭവിച്ചത് അതുകൊണ്ട് പിതാവിനെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് മൂത്ത മകനും വന്നില്ല, മൂന്ന് മക്കളെ കാണുന്നില്ല. ആളുകൾ പ്രയാസപ്പെടുന്ന യഅ്ഖൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, തല്ലാഹി തഫ്തഊ തദ്കുർ യൂസുഫ ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. നിങ്ങളിങ്ങനെ യൂസുഫിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വല്ല രോഗത്തിനും അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. യഅ്ഖൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമു. ഞാൻ എന്റെ ആവലാതിയും ദുഃഖവും പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിനോടാണ് എന്റെ ദുഃഖം പറയുന്നത്, എന്റെ ആവലാതി പറയുന്നത്. യഅ്ഖൂബ് അലൈഹിസ്സലാം പറയുക, നബിമാരുടെ പാരമ്പര്യം, വർഷങ്ങൾ 18 വർഷക്കാലം അങ്ങേയറ്റം തീക്ഷ്ണമായ പരീക്ഷണത്തിന് വിധേയനായ അള്ളാഹുവിന്റെ നബി അയ്യൂബ് അലൈഹിസ്സലാം റബ്ബിനോട് തേടുകയാണ്, റബ്ബി ഇന്നി മസ്സനി അദ്ദുറു വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹു എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ അർഹമുർ റഹീമീനാണ്, നീ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹുവിനോടാണ് ദുആ, പടപ്പുകളോടല്ല അവർ ആവലാതി പറയുന്നത്. അള്ളാഹു എന്നെ ഇങ്ങനാക്കി എന്ന് ജനങ്ങളോട് ആവലാതി പറയുകയല്ല, മറിച്ച് അള്ളാഹുവിനോട് പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു, അവനോട് ചോദിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ നൽകുന്നവനാണ്, അവൻ ദുആ സ്വീകരിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? കഫൂറാണ്, അങ്ങേറ്റം നന്ദി കെട്ടവനാണ്, ആ നന്ദികേട് പരസ്യമാക്കുന്നവനാണ്. മനുഷ്യരിൽ മുശ്രിക്കുകളായ ആളുകൾ കാണിച്ച കൊടിയ നന്ദികേടാണ് എന്ത് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നു, അമിത്തഖദ മിമ്മ യഖ്ലുഖു ബനാതിൻ വസ്ഫാകും ബിൽ ബനീൻ. അമിത്തഖദ, അള്ളാഹു സ്വീകരിച്ചു എന്നാണോ, മിമ്മ യഖ്ലുഖു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ബനാതിൻ പെൺമക്കളെ, വസ്ഫാകും ബിൽ ബനീൻ എന്നിട്ട് നിങ്ങൾക്ക് അവൻ പ്രത്യേകമായി നൽകി എന്നാണോ, ബനീൻ ആൺമക്കളെ. മുശ്രിക്കുകൾ സ്വന്തത്തിന് പെൺമക്കൾ ഉണ്ടായാൽ അവരിഷ്ടപ്പെടുകയില്ല. മുശ്രിക്കുകളിലെ പല ഗോത്രങ്ങളും സ്വന്തം പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്നു. എന്നിട്ട് അവരാണ് പറയുന്നത് എന്ത്, അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകളെന്ന്. അവിടെ പോലും മക്കളിൽ പോലും മുന്തിയ ഇനം ഏത്, അതിനല്ല അവർ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. അത് പറഞ്ഞാൽ പോലും കൊടിയ അക്രമമാണ്. എന്നാൽ ദറജയിൽ താഴെയുള്ള, പദവിയിൽ താഴെയുള്ളതിനെയാണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. കാരണം പുരുഷന്മാർക്ക് അള്ളാഹു സ്ത്രീകളൊക്കെ ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട്, ഫദ്ൽ നൽകിയിട്ടുണ്ട്, പദവി കൂടുതൽ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. മുശ്രിക്കുകളാകട്ടെ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് പെൺമക്കളാണ്, അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറയുന്നു. നഊദു ബില്ലാ. അള്ളാഹു പറയുകയാണ്, വഇദാ ബുശ്ര അഹദുഹും, അടുത്ത ആയത്തിൽ വഇദാ ബുശ്ര അഹദുഹും, അവർക്കാർക്കെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, പെൺമക്കളെ, ബിമാ ദറബ ലിർറഹ്മാനി മസലൻ, റഹ്മാനായ അള്ളാഹുവിന് അവർ ഉദാഹരണമായി പറഞ്ഞതെന്തോ അതിനെ, അഥവാ പെൺമക്കളെ, ഇതാ നിനക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കപ്പെട്ടാൽ, വല്ല വജുഹു, അവന്റെ മുഖമായിത്തീരുന്നു, മുസ്വദ്ദൻ, കറുത്തിരുണ്ടുപോകുന്നു, വഹുവ ഖദീം, അവൻ കോപം കടിച്ചമർത്തുന്നു. ഇതാണ് മുശ്രിക്കുകളുടെ സ്തുതി. അവരിലെ പല ഗോത്രങ്ങളും ഇങ്ങനെയായിരുന്നു. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസ, അവർക്ക് പെൺമക്കൾ ഉണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ضل وجهه مسودا وهو كظيم, അവന്റെ മുഖം പ്രയാസം കൊണ്ട് കറുത്തിരുണ്ട് പോകും, അവൻ കോപം കടിച്ചു പിടിക്കും. യതവാറ മിനൽ ഖൗം, അവൻ ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നു. മിൻ സൂഇ മാ ബുശ്ര ബിഹ, അവൻ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്തയിലെ പ്രയാസം കൊണ്ട് അവൻ ആലോചിക്കുന്നു. അയുംസിഖുഹു അലാ ഹൂനിൻ, ഈ പെൺ സന്താനത്തെ അപമാനം സഹിച്ച് വളർത്തണോ, അം യദുസുഹു ഫിത്തുറാബ്, അല്ല ഇതിനെ കുഴിച്ചുമൂടണോ എന്ന്. അവരാ തീരുമാനിക്കുന്നത് എത്ര മോശമാണ്. അവർ പെൺമക്കളെ കുഴിച്ചുമൂടിയിരുന്നു. ആ ആളുകൾ പറയുകയാണ് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന്. സൂറത്തുൽ നജ്മിൽ അള്ളാഹു ചോദിച്ചു അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ? തിൽക ഇദൻ ഖിസ്മതുൻ ദീസ, എങ്കിൽ അത് ഒരു നീതിയുമില്ലാത്ത ഓഹരി വെപ്പാണല്ലോ, നിങ്ങൾ ഈ വീതം വെച്ചതിന് ഒരു നീതിയുമില്ലല്ലോ എന്ന് അവരിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കഥകൾ പെൺമക്കളെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. അവരിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു ഭാര്യയുടെ പ്രസവം എടുത്താൽ ഒരു വലിയ കുഴി കുഴിക്കും. അവരിൽ ചിലർ ചെയ്തിരുന്നതാണ്, ഭാര്യയുടെ പ്രസവം എടുത്താൽ വലിയൊരു കുഴി കുഴിക്കും, എന്നിട്ട് പ്രസവിക്കാറായ സ്ത്രീ അതിനടുത്തു കൊണ്ടുവരും, പ്രസവിച്ച് പെൺകുഞ്ഞാണെന്ന് കണ്ടാൽ അപ്പ കുഴിച്ചിട്ട് കളയും, ജീവനോടെ കുഴിച്ചുമൂടും. അവരിൽ വേറെ ചില ആളുകളാകട്ടെ, പെൺകുഞ്ഞ് ജനിച്ചാൽ അതിനെ വളർത്തും, എന്നിട്ട് അത് കളിക്കുന്ന കൈപിടിച്ച് നടക്കുന്ന പ്രായമായാൽ അതിനെ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചുമൂടും, ജീവനോടെ കുഴിച്ചുമൂടും. അള്ളാഹു അതിനെ കുറിച്ചാണ് പറഞ്ഞത്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുന്ന ദിവസം, ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു തെറ്റിന്റെ പേരിലാണ് അതിനെ കുഴിച്ചുമൂടിയത് എന്ന്. ഇങ്ങനത്തെ ക്രൂരത അവർ ചെയ്തിരുന്നു. എന്നാൽ ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ ദീനിലൂടെ അവരെ ഏറ്റവും ഖൈറിലേക്ക് നയിക്കുകയുണ്ടായി. ഈ തിന്മ ഈ ജാഹിലിയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളെ വളർത്തുന്നതിന് ആൺമക്കൾക്ക് പറയാത്ത ശ്രേഷ്ഠത പറയുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് പെൺമക്കളെ ആരെങ്കിലും വളർത്തിയാൽ അവരുടെ തഅദീബ് നന്നാക്കിയാൽ അവരെ നല്ല നിലയ്ക്ക് ഇസ്ലാമിന്റെ മര്യാദ അനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ കുന്നലഹു സിത്ര മിനന്നാം, ആ പെൺമക്കൾ അവന് നാളെ പരലോകത്ത് ഒരു മറയായിത്തീരും, നരകത്തിൽ നിന്നുള്ള മറയായിത്തീരും. സഹാബികൾ ചോദിച്ചു, നബിയെ രണ്ട് പെൺമക്കളുണ്ടായാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ രണ്ട് പെൺമക്കളാണെങ്കിലും. നിങ്ങൾ നോക്കൂ, ഇതേപോലത്തെ സന്തോഷവാർത്ത, ഇതേപോലുള്ള സന്തോഷവാർത്ത സഹോദരിമാരെ നോക്കുന്നതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. സഹോദരിമാരെ നോക്കുക, ഒരാൾക്ക് സഹോദരിമാരുണ്ട്, അവരെ നല്ല നിലക്ക് സംരക്ഷിക്കുക, അവരെ നല്ലൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചയക്കുക, അവരെ ഇസ്ലാമിന്റെ മര്യാദകൾ അനുസരിച്ച് വളർത്തുക. വെറും വളർത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും വസ്ത്രവും കൊടുക്കുക മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ അവർക്ക് ദീൻ കൊടുക്കുക എന്നത്. യതീം മക്കളെ സംരക്ഷിക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അന വക്കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവന് ഇതാ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തടുത്ത രണ്ട് വിരലുകൾ, തള്ളവിരലും നടുവിരലും അതുപോലെ ചൂണ്ടുവിരലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കാണിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, യതീമിനെ സംരക്ഷിക്കുന്നവന്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവിയാണ് അത് അറിയിക്കുന്നത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് എന്നാൽ രണ്ടു വിരലുകളാണ് ഉയർത്തി കാണിച്ചത്, അതിനിടയിൽ ഒരു വിരലില്ല, അത്രയും വലിയ സ്ഥാനമാണുള്ളത്. എന്താണ് യതീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പിതാവ് മരണപ്പെട്ടുപോയ കുട്ടികൾക്കാണ് യതീമുകൾ എന്ന് പറയുക, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പിതാവ് മരണപ്പെട്ട കുട്ടികൾക്കാണ് യതീമെന്ന് പറയുക, അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നീ അവർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുക്കുക എന്നത് മാത്രമാണോ? അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ദീൻ കൊടുക്കുക എന്നത്, ദീൻ അനുസരിച്ച് അവരെ വളർത്തുക എന്നത്. നിന്റെ മക്കളെ വളർത്തുന്നത് പോലെ നിന്റെ മക്കൾ ഒരു തെറ്റ് കണ്ടാൽ നീ അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ശിക്ഷിക്കുമല്ലോ, അതുപോലെ ഇവർക്കും ഇവരെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി, നിന്റെ കോപം തീർക്കാനല്ല, നിന്റെ ദേഷ്യം തീർക്കാനല്ല. സ്വന്തം മക്കളെ അടിക്കുമ്പോഴും അവനവന്റെ ദേഷ്യം തീർക്കാനല്ല അടിക്കേണ്ടത്, മറിച്ച് അവരെ നന്നാക്കാൻ വേണ്ടിയാണ്. ആ ശിക്ഷണം ഈ എത്തിയ മക്കൾക്ക് കൊടുക്കുക എന്നതും അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അതല്ല എന്നാലാണ് സംരക്ഷണമാവുക, അല്ലാതെ തിന്നാനും കുടിക്കാനും മാത്രം കൊടുക്കുക, ദീനെന്തോ ആയിക്കോട്ടെ, ശിർക്കിലോ ഖുറാഫാത്തിലോ ബിദഅത്തിലോ ആയിക്കോട്ടെ, ഹറാമിലോ മറ്റോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെ പാഴാക്കി കളയുക എന്നത്, അലംഭാവം കാണിക്കുക എന്നത് അവരെ സംരക്ഷിക്കലല്ല, അത് പൂർണ്ണമാവുകയില്ല. അതിന്റെ പൂർണ്ണത അവർക്ക് ദീൻ നൽകിയാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറഞ്ഞിട്ടുണ്ട്, സാധുക്കൾക്കും വിധവകൾക്കും വേണ്ടി അധ്വാനിക്കുന്നവൻ, സാധുക്കൾക്കും വിധവകൾക്കും വേണ്ടി പണിയെടുക്കുന്നവൻ, അവൻ കൽ ഖായിം അല്ലദീ ലാ യഫ്തുർ, മുടങ്ങാതെ മുറിയാതെ നിസ്കരിക്കുന്നവനെ പോലെ, വസ്സായിം അല്ലദീ ലാ യുഫ്തിർ, അവൻ മുറിക്കാതെ നോമ്പെടുക്കുന്നവനെ പോലെയാണ്, വക്കൽ മുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിന്റെ വിശദീകരണം പറവേ മഹാനായ പണ്ഡിതൻ ഇമാൻ ഇബ്നു ബത്താൽ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ആർക്കെങ്കിലും ശത്രുവിനെ കണ്ടുമുട്ടാതെ വാളുകൾ തലക്കു മുന്നിൽ മിന്നിമറഞ്ഞു വരാതെ യുദ്ധം ചെയ്തവന്റെ ജിഹാദ് ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കണോ, വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, സാധുക്കളെ സഹായിക്കുക, അവരെ അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കാൻ, അവരുടെ ജീവിതത്തിലെ ചെലവുകൾ അതിന് എന്തെങ്കിലും കൊടുക്കുവാൻ, അവരുടെ ഭക്ഷണത്തിന് വെള്ളത്തിന് ആധുനിക കാലത്ത് അവരുടെ കരണ്ട് ബില്ലടക്കാനും അവരുടെ അവർക്ക് വെള്ളമെത്തിക്കാനും, ഇങ്ങനെ ആളുകളുടെ സൗകര്യം ഈ ഓരോരുത്തരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഒരുത്തൻ പ്രവർത്തിക്കുക എന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീ. സഹോദരനെ ഒരുവൻ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവന്റെ സഹായത്തിനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുന്നവരെ തന്റെ കുടുംബത്തിലോ പുറത്തുള്ളവരോ ആയ ബുദ്ധിമുട്ടുന്നവരെ സഹായിച്ചാൽ അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ എന്ത് വിചാരിക്കേണ്ട, എന്റെ കാര്യം പാഴായി പോകും എന്ന് വിചാരിക്കേണ്ട. അള്ളാഹു അവനും അവന്റെ കുടുംബത്തിനും അതുകൊണ്ട് എപ്പോഴും നിലനിൽക്കുന്ന ആഫിയത്ത് നൽകിയേക്കും. രോഗങ്ങളൊന്നും വരാതെ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകും. എത്ര വലിയ ഞാമത്താണത്. അള്ളാഹു ഇങ്ങനെയുള്ള മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് അത്തരം അനുഗ്രഹങ്ങൾ ആളുകൾക്ക് നൽകും. ജനങ്ങളെ സഹായിക്കാനിറങ്ങിയ ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി, അള്ളാഹു അവരെ കൈവിടിയുകയില്ല. റബ്ബു സുബ്ഹാനഹു വതആല അവരെ ഒരിക്കലും കൈവിടിയുകയില്ല. വഫഖല്ലാഹു ഇയ്യാക്കും. നോക്കൂ, ഇങ്ങനെ മുശ്രിക്കുകളായ ആളുകൾ ഈ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ പെൺമക്കളെ വളർത്തുന്നതിന് വലിയ ശ്രേഷ്ഠത പറയുകയുണ്ടായി. അവരെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. എന്നാൽ ജാഹിലിയത്തിൽ അവർക്കിത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പെൺമക്കൾ ജനിക്കുക എന്നത് തന്നെ അവർക്ക് വലിയ പ്രയാസമാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ജാഹിലിയത്തിലെ കവിത ഉദ്ധരിച്ചത് കാണാം. അതായത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യ പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ കയറാതായി, ആളെ കാണുന്നില്ല. അപ്പോ ഈ സ്ത്രീ ഒരു കവിത ചൊല്ലിയെന്ന്, മാലി അബി ഹംസ തലായ അച്ചീന, അബു ഹംസക്ക് ഭർത്താവിന് എന്തു പറ്റി, നമ്മളടുത്ത് വരുന്നില്ലല്ലോ. യദല്ലു ഫിൽ ബൈത്തില്ലദി യലീന, നമ്മളെ വീട്ടിലല്ല, വേറെ വീട്ടിലാണല്ലോ താമസം. ഗദ്ബാന അന്നാ ലാ നലിദൽ ബനീന, നമ്മൾ ആൺമക്കൾ പ്രസവിക്കുന്നില്ല എന്നതിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ആൾക്ക്. വഇന്നമാ നഅഖുദു മാ ഉഅതീന, നമ്മൾ എന്ത് ചെയ്യാനാണ്, കിട്ടിയതല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു അനുഭവ കഥയായി അവർ പറയുന്നതാണ്. ഒരാൾ, അയാൾക്ക് എല്ലാം പെൺമക്കളാണ്, നാലോ അഞ്ചോ പെൺമക്കളാണ്, അങ്ങനെ ആൺകുഞ്ഞില്ല. ഇയാള് ഭാര്യയോട് ചൂടാകാൻ തുടങ്ങി, അവരോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്യാനാണ്, അവരാണോ തീരുമാനിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ആണോ തീരുമാനിക്കുക ആണാണോ പെണ്ണാണോ എന്ന്? അള്ളാഹു നിശ്ചയിച്ച കുഞ്ഞ് മനുഷ്യനല്ലാതെ ഈ ഭൂമി ജനിക്കുകയില്ല. അള്ളാഹു ജനിക്കാൻ നിശ്ചയിച്ചതാണോ അത് ജനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അഞ്ചാമത്തെ ഗർഭം ധരിച്ചു. ഇയാള് പറഞ്ഞു, ആണാവണം അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും, അതും പെണ്ണാണ്. ആറാമത്തെയും ഗർഭം ധരിച്ചു. ഇയാൾ പറഞ്ഞു, ഇത് പെണ്ണായില്ലെങ്കിൽ, ഇത് ആണായില്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. തലാഖ് ചൊല്ലുമെന്ന് അയാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു എന്നാണ്. കാരണം സ്വപ്നം എന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ ഗുണപാഠങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ചിലത് പാഴ് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഒരാൾ ഒരു കാര്യം ആലോചിച്ച് കിടന്നാൽ അത് തന്നെ കാണുക, അല്ലെങ്കിൽ ഷെയ്ത്താന്റെ തലാവും ഷെയ്ത്താൻ എന്തെങ്കിലും മോശമായത് കാണിക്കുക, അതല്ലെങ്കിൽ ശരിയായ സ്വപ്നങ്ങൾ ഉണ്ടാകും. അത് ഒന്നുകിൽ സന്തോഷ വാർത്തയായിരിക്കും, അല്ലെങ്കിൽ അത് താക്കീതായിരിക്കും. ഒന്നുകിൽ ഒരു സന്തോഷ വാർത്തയാവും, ബിഷാറത്താവും, അല്ലെങ്കിൽ താക്കീതായിരിക്കും. പക്ഷെ സ്വപ്നം കൊണ്ട് എന്തുണ്ടാവുകയില്ല, ദീൻ ഉണ്ടാവുകയില്ല. ദീനിലെ ഒരു നിയമം ഒരാളുടെ സ്വപ്നം കൊണ്ടും നടക്കുകയില്ല. അത് നബിമാരുടെ സ്വപ്നം മാത്രമാണ് ദീനിൽ തെളിവാവുക. ഒരാൾ പറയുകയാണ്, ഇതാ ഇനി മുതൽ ഉച്ചക്ക് 1:30 ആയാൽ എല്ലാവരും ഇന്നൊരു ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. എന്താ കാരണം? ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നു പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് ഇന്ന വലി വന്നു പറഞ്ഞു. ആ സ്വപ്നം അയാൾ അയാളുടെ പോക്കറ്റിൽ വെച്ചേക്കുക. മുസ്ലിമീങ്ങൾ അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഒരു ദീൻ സ്ഥാപിക്കപ്പെടുകയില്ല, ഒരാളുടെ സ്വപ്നവും ദീനിൽ തെളിവാവുകയില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ കിനാവ് കഥകളാണ് സകല ഖുറാഫാത്തുകൾക്കും ബിദഅത്തുകൾക്കും ആളുകൾ തെളിവായി കൊണ്ടുവരിക. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയുടെ മുടി കൊണ്ടുവന്ന മുസ്ലിയാർ പറഞ്ഞെന്താ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് ഈ എനിക്ക് മുടി കൊണ്ടുവന്ന അബുദാബിയിലെ അറബിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് അനുവാദം കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ എന്ത് ഈ മുടി ഇവിടെ കൊണ്ടുവന്ന് തന്നത് എന്ന് കിനാവ് കഥയാണ്. ഇങ്ങനത്തെ കിനാവ് കഥകൾക്ക് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. ഞാനീ പറഞ്ഞ ഗണത്തിൽ മാത്രമാണ് സ്വപ്നങ്ങൾ വരികയുള്ളൂ. അപ്പോൾ ഏഴാമത്തെ ആറ് പെൺമക്കളായി ഏഴാമത്തെ ഗർഭം ധരിച്ചപ്പോൾ ഈ ഭർത്താവ് സ്വപ്നം കാണുക, എന്താണ് പരലോകം സംഭവിച്ചു, ഇയാളെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അങ്ങനെ നരകത്തിന്റെ ഒന്നാമത്തെ വാതിൽക്കലേക്ക് എത്തിയപ്പോൾ അവിടെ അതാ അയാളുടെ മൂത്ത മകൾ നിൽക്കുന്നു തടസ്സമായിക്കൊണ്ട്. അയാളെ രണ്ടാമത്തെ വാതിലിനടുത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ രണ്ടാമത്തെ മകൾ. മൂന്നാമത്തെ വാതിലിനടുത്തേക്ക് കൊണ്ട്, അവിടെ മൂന്നാമത്തെ മകൾ. അങ്ങനെ ആറ് വാതിലിന്റെ അരികിലേക്ക് ചെന്നപ്പോഴും ആറ് പെൺമക്കളുണ്ട്. നരകത്തിന് എത്ര വാതിലുണ്ട്? ഖുർആനിൽ വന്നതാണ് ലഹാ സബഅതു അബ്വാബ്, അതിന് ഏഴ് വാതിലുകളുണ്ട്. ഏഴാമത്തെ നരകത്തിന്റെ വാതിലിന്റെ അരികിൽ എത്തിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇയാൾ ഞെട്ടി ഉണർന്നു. പിന്നീട് അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, ഏഴാമത്തതും പെണ്ണാകാൻ വേണ്ടി. ഏഴാമത്തതും പെൺകുട്ടിയാകാൻ വേണ്ടി അള്ളാഹുവിനോട് അയാൾ പിന്നീട് ദുആ ചെയ്യാൻ ആരംഭിച്ചു എന്നാണ്. ആ മോശമായ സ്വഭാവം അയാൾ അതോടെ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നതാണ്, ഒരാൾ പെൺമക്കളെ ഈ രൂപത്തിൽ വളർത്തിയാൽ കുന്നല ഹുസിത്രം മിനന്ന, നരകത്തിൽ നിന്ന് അയാൾക്കത് തടസ്സമായിരിക്കുമെന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുടെ പിതാവായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ ഫാത്തിമ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച, മർഹബൻ ബിബ്നതി ഫാത്തിമ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ചെന്ന് അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചത് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആരുണ്ട് ഏറ്റവും മനോഹരമായി ഏറ്റവും ആദരവോടുകൂടി സ്ത്രീകളോട് പെരുമാറിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ആരുണ്ട്? ഒരാളെയും കാണിച്ചു തരാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും മനോഹരമായ രീതിയിലാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകൾ, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയ ശേഷവും മക്കയിൽ കഴിഞ്ഞിരുന്നു മുശ്രിക്കായ ഭർത്താവിന്റെ കൂടെ. കാരണം ആ സമയത്ത് മുശ്രിക്കായ ഭർത്താവിന്റെ കൂടെ ബന്ധം തുടരാൻ പാടില്ല എന്ന നിയമം അവതരിച്ചിട്ടില്ലായിരുന്നു, അത് പിന്നീടാണ് അവതരിച്ചത്. ഭർത്താവ് മുശ്രിക്ക്, എന്നാൽ പിന്നീട് അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹത്തെ മുസ്ലിമീങ്ങൾ ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ഭർത്താവ്. അങ്ങനെ മോചിപ്പിക്കാൻ മോചനദ്രവ്യങ്ങൾ കൊടുത്തയച്ചപ്പോൾ മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ കൊടുത്തയച്ച കൂട്ടത്തിൽ ഉമ്മ ഖദീജയിൽ നിന്ന് ലഭിച്ച ഒരു മാലയുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അത് കണ്ടപ്പോൾ. കാരണം മകൾ കൊടുത്തയച്ചത് ആരുടെ മാലയാണ്? ഉമ്മ ഖദീജയുടെ മാലയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹം പിന്നീട് മുസ്ലിമാവുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പെൺമക്കളും തമ്മിലുള്ള മനോഹരമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പെരുമാറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പെൺമക്കളോടും അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകളോടും പെരുമാറിയിരുന്നത്. അത് ഈ ജാഹിലിയത്തിലോ അല്ലെങ്കിൽ ഇന്നാളുകൾ കൊട്ടിഘോഷിക്കുന്ന ഈ കുഫറിന്റെ നാടുകളിലോ നിങ്ങൾക്കതിന്റെ പൊടി പോലും കാണാൻ സാധ്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെറും അവർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ് എന്നിട്ട് വലിച്ചെറിയാൻ. അതുകൊണ്ടാണ് സ്ത്രീകളെ അവർക്ക് അവരെ ബഹുമാനിക്കുന്നു, ഞങ്ങളാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഏത് രാജ്യങ്ങളെയാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, ഏത് സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തണമെന്നാണ് അവർ പറയുന്നത്, അവരുടെ ആ മാതൃകാ രാജ്യങ്ങളുണ്ടല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെ പോയി നിങ്ങൾ അവിടുത്തെ പ്രായമേറിയ സ്ത്രീകളുടെ സ്ഥിതി മാത്രം ചിന്തിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഇവർ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന്. പ്രായമേറിയ സ്ത്രീകൾ ആരും നോക്കാനില്ലാതെ അവരുടെ വിസർജനങ്ങൾ വൃത്തിയാക്കാൻ ആളുകളില്ലാതെ അതിന്റെ തൊട്ടു മുമ്പ് വരെ ജോലി ചെയ്ത് ജീവിക്കേണ്ട സ്ഥിതിയിൽ പ്രായമായ സ്ത്രീകൾ ജോലി ജീവിക്കണം. കാരണം എന്താ, ആരുമില്ല നോക്കാൻ, മക്കളില്ല. കാരണം കുടുംബം അങ്ങനെ ഒരു വ്യവസ്ഥിതിയെ ഈ കൗമം അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. എല്ലാം കാലികളുടെ പോലെ, അല്ലെങ്കിൽ കാലികളെക്കാൾ ദുഷിച്ച ജീവിതം നയിക്കുക എന്നതിലേക്കാണല്ലോ ഇവർ ക്ഷണിക്കുന്നത്, ഈ ലിബറലുകൾ. ഈ സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന ആളുകൾ ഇവർ ഇസ്ലാമിന്റെ മാത്രം ശത്രുക്കളല്ല, ഇവർ നാടിന്റെയും എല്ലാവിധ സമാധാനത്തിന്റെയും എല്ലാവിധ സംസ്കാരങ്ങളുടെയും ശത്രുക്കളാണ്. ഇവർ സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ്. അവരെ എതിർക്കേണ്ട മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയൊന്നുമല്ല, മറിച്ച് ഇവിടെ മാന്യമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അവനവന്റെ മക്കളെ നല്ല വഴിക്ക് നടത്താൻ എന്തെങ്കിലും ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ട്, അവരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ഈ വൃത്തികെട്ട നിരീശ്വരവാദികളിൽ നിന്നും ഈ ലിബറലുകളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുക എന്നത്, കാരണം അവർ നയിക്കുന്നത് ഇതിലേക്കാണ്. പ്രായമായ സ്ത്രീകളുടെ സ്ഥിതി ഇതാണ്, പണിയെടുത്ത് ജീവിക്കാണ്. കാരണം നോക്കാൻ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇല്ലല്ലോ. ഓരോ ദിവസം തോന്നവന്റെ കൂടെ കഴിയുക എന്നതാണല്ലോ ഇവരുടെ സംവിധാനം. എന്നിട്ടോ പ്രായമായറിയാൽ പിന്നെ ഈ സ്ത്രീകൾ ആർക്കു വേണം? അവരുടെ സൗന്ദര്യം കഴിഞ്ഞല്ലോ, അവരുടെ ചോരത്തുടിപ്പ് അവസാനിച്ചു, ശരീരം ചുളിഞ്ഞിട്ടുണ്ട്. ഇനി അവരെ ഈ ആളുകൾക്ക് ആവശ്യമില്ല. ഇനി പരസ്യങ്ങൾക്ക് മോഡലായോ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നൃത്തം ചെയ്യാനോ, അവർക്ക് നോക്കി രസിക്കാൻ ഇറുകിയ വസ്ത്രം ധരിച്ച് നടക്കാൻ ഈ പെണ്ണുങ്ങളെ ഈ പ്രായമേറിയവർ ആർക്ക് വേണം? കൊണ്ട് തള്ളുകയാണ്, ആരും നോക്കാനില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇസ്ലാം മുറുകെ പിടിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഉമ്മത്തുകളിൽ, അവരുടെ രാജ്യങ്ങളിൽ, അവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ, അവരുടെ ഉമ്മമാരെ ഉമ്മാമമാരെ സംരക്ഷിക്കാൻ മത്സരിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണാം, മത്സരിക്കുന്ന മക്കളെ. സംശയമില്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് വേറെ ഒന്നിനും വേണ്ടിയല്ല. മുസ്ലിമീങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമത്, ഇസ്ലാം മുറുകെ പിടിക്കുന്ന മുസ്ലിമീങ്ങൾ ധാരാളമുള്ള ആളുകൾ അവരുടെ സമൂഹത്തിലെ പ്രായമേറിയ സ്ത്രീകളുടെ എണ്ണം എടുത്തു നോക്കൂ, അവരുടെ ജീവിത നിലവാരം പഠിച്ചു നോക്കൂ, എത്ര ഇസ്സത്തിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് എല്ലാ നിലക്കും സ്ത്രീകൾക്കെന്നല്ല, എല്ലാവർക്കും സംരക്ഷണം രീതിയില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ എത്ര ഒച്ചയിട്ടിട്ടും എത്ര അലമുറയിട്ട് വാ വിട്ട് വിളിച്ച് കരഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും ഇസ്ലാമിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും എന്നോളം എത്ര എത്ര സ്ത്രീകളാണ്, അതും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്. ഇവരീ പറയുന്ന പുകഴ്ത്തി പാടുന്ന നാടുകൾ ഇതൊക്കെ മടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വരികയാണ്. എല്ലാ പ്രയാസങ്ങളും അതിന്റെ പേരിൽ അവർ സഹിക്കുകയാണ്. ആരും സഹായിക്കാനില്ല, എന്നിട്ടും അവർ സഹിച്ച് ഇസ്ലാമിനു വേണ്ടി അതിനുവേണ്ടി സബറോടെ നിന്ന് എത്ര എത്ര അനുഭവ കഥകൾ നമ്മുടെയൊക്കെ മുന്നിൽ വരെയുണ്ട്, നമ്മളൊക്കെ കേട്ട വാർത്തകളിൽ വരെയുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം ഇതീനാണ് ഹക്കെന്ന് അവർക്കറിയാം. ഇതിനാണ് ഈ ലോകത്തെയും പരലോകത്തെയും വിജയമുള്ളത് എന്ന് അവർക്കറിയാം. അതാണ് സഹോദരങ്ങളെ, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ സ്വഭാവമാണിത്, പെൺമക്കൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ടാൽ അവർ ദുഃഖവും പ്രയാസവും പ്രകടിപ്പിക്കും. അവർക്ക് പെൺമക്കൾ ഉണ്ടായാൽ അവർക്കത് ഇഷ്ടമല്ല, എന്നാൽ അള്ളാഹുവിലേക്ക് അവരത് ചേർത്ത് പറയുകയും ചെയ്യും. അള്ളാഹു ചോദിക്കുന്നു, വളർത്തപ്പെടുന്നവരാണോ, ആഭരണങ്ങളിൽ വളർത്തപ്പെടുന്നവരെയാണോ നിങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണെന്ന് പറയുന്നത്? തർക്കത്തിലാകട്ടെ, അവർ ഗൈറു മുബീൻ, വ്യക്തമായി സംസാരിക്കാൻ കഴിവില്ലാത്തവരാണ്. ഇത് സ്ത്രീകളുടെ പ്രകൃതി ഇങ്ങനെയാണ്. കാരണം അവരുടെ കുറവുകൾ പരിഹരിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. ആഭരണങ്ങൾ അതിനുള്ളതാണ്, സൗന്ദര്യം അതിലൂടെയാണ് പൂർത്തിയാക്കപ്പെടുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമില്ല, കാരണം അവർക്ക് അല്ലെങ്കിൽ തന്നെ എന്തുണ്ട്, ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്. അതുപോലെ ഖിസാമിൽ, തർക്കത്തിൽ അവർ വ്യക്തതയില്ലാത്തവരാണ്, വ്യക്തമായി സംസാരിക്കാൻ സാധിക്കാത്തവരാണ്. സ്ത്രീകളുടെ സഹജമായ കുറവുകളുടെ ഭാഗമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരെ അവരെക്കാൾ ശാരീരികമായും മാനസികമായും ഇതുപോലുള്ള പല കഴിവുകൾ കൊണ്ട് ദറജ പദവി അധികം നൽകിയിരിക്കുന്നു. ഇതവർക്കറിയാം. എന്നിരിക്കും മുശ്രിക്കുകൾ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹുവിന്റെ മക്കളാണെന്ന് പറയുകയോ, വജഅലു, അവരാക്കി ആക്കി തീർത്തു, അൽ മലായികത, മലക്കുകളെ, അല്ലദീന ഹും, മലക്കുകൾ യഥാർത്ഥത്തിൽ ആരാണ്? ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളാണ്. അവനെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന അടിമകൾ. ആ മലക്കുകളെ അവർ ആക്കി തീർത്തു ഇനാഥൻ, പെൺമക്കളാക്കി തീർത്തു. അവർ ഇനാഥൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാക്കി തീർത്തു. മലക്കുകൾ സ്ത്രീകളാണ് എന്ന് ഇവരോട് ആരാണ് പറഞ്ഞത്? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺമക്കൾ എന്ന് പറയുമ്പോൾ അവർ മലക്കുകളിൽ സ്ത്രൈനത ആരോപിക്കുക, മലക്കുകൾ പെണ്ണുങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് മറ്റൊരു കളവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദുരാരോപണത്തിന് പുറമെ മലക്കുകളെ കുറിച്ചുള്ള മറ്റൊരു ആരോപണമാണ്. അള്ളാഹു ചോദിക്കുന്നു, അഷഹിദു ഖൽഖഹും, അവരെന്താ അവരുടെ ഇവരുടെ സൃഷ്ടിപ്പിന്, മലക്കുകളുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നോ? മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു ഇവരെ അടുത്തു നിർത്തിയിരുന്നോ, സാക്ഷിയാക്കിയിരിക്കുന്നു പെണ്ണാണെന്ന് പറയാൻ? അഷഹിദു ഖൽഖഹും സതുക്തബു ഷഹാദതുഹും, അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. വയുസ് അലൂൻ, അവർ ചോദിക്കപ്പെടുന്നതാണ്. അഥവാ ഇങ്ങനെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ മലായിക്കത്തിനെ കുറിച്ചും പറഞ്ഞ കളവുകളെ കുറിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ താക്കീദാണ്, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ താക്കീദാണിത്. അവർ ചോദ്യം ചെയ്യപ്പെടും എന്നത് അള്ളാഹുവിനോട് എന്തു മറുപടിയാണ് അവർ പറയുക? എന്തു തെളിവാണ് അവരുടെ പക്കലുള്ളത്? മലക്കുകൾ സ്ത്രീകളാണ് എന്നതിന്, അവർ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അള്ളാഹു പറയുന്നു അവരത് ചോദ്യം ചെയ്യപ്പെടും. വഖാലു, അവർ പറഞ്ഞു, ലൗ ഷാ അർറഹ്മാനു, റഹ്മാനായ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ അബദുനാഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുമായിരുന്നില്ല. മാ ലഹും, അവർക്കില്ല, ബിദാലിക്ക, അതിനെക്കുറിച്ച്, മിൻ ഇൽമിൻ, യാതൊരു അറിയുമില്ല. അഥവാ അവർ ഈ പറയുന്ന അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് അവർ തെളിവ് പിടിക്കുന്നുണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയത്. ആ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ ഊഹം പറയുക മാത്രമാണ്, കെട്ടിച്ചമച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, മുശ്രിക്കുകളുടെ ന്യായങ്ങളിലൊന്നാണ് അള്ളാഹുവിന്റെ വിധി ഖദർ പിടിച്ചുള്ള ന്യായം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖദർ പിടിച്ചുകൊണ്ട് തിന്മകൾക്ക് ന്യായം പറയാൻ ഒരാൾക്കും സാധ്യമല്ല. തിന്മകൾക്കെന്നല്ല, ദുനിയാവിലൊരു സംഗതിക്കും അത് പറഞ്ഞ് ന്യായം അത് പറഞ്ഞുകൊണ്ട് ന്യായം പിടിക്കാൻ കഴിയില്ല. അതവർക്കറിയാം, കാരണം ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാളത് ന്യായം പിടിക്കൂല. ദുനിയാവിലൊരുത്തൻ വേറൊരാളുടെ സ്വത്ത് മോഷ്ടിച്ചു, പിടിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ വിധിയുള്ളത് കൊണ്ട് ഞാൻ മോഷ്ടിച്ചു, ഞാൻ എന്ത് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും സംബന്ധിച്ചു കൊടുക്കുമോ? ഇല്ല, ഇല്ല. ദുനിയാവിലൊരുത്തൻ വേറൊരാളെ അടിച്ചു എന്നിട്ട് പറയണം അള്ളാഹുവിന്റെ വിധിയുള്ളത് കൊണ്ട് ഞാൻ നിന്നെ അടിച്ചു, എന്താ ചെയ്യ? തിരിച്ചടിക്കുക, എന്നിട്ട് പറയും ഇതും അള്ളാഹുവിന്റെ വിധിയാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായി എന്നാ, ഒരാൾ ഇതുപോലെ ഒരു തിന്മക്ക് ന്യായം പറഞ്ഞു, ഉമർ ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞു ഇതും അള്ളാഹുവിന്റെ വിധിയാണ്, യാതൊരു സംശയമില്ല. നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ, ഷാമിലേക്ക് ഉമറിന്റെ കാലത്ത് യാത്ര പോവുകയാണ്, അവിടെ താഊനുണ്ട്, പ്ലേഗ് രോഗമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? അവിടെ കയറണോ അല്ല കയറാതെ തിരിച്ചു പോകണോ? സഹാബികൾക്കിടയിൽ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം ചോദിച്ചു, മുഹാജിറുകളോടും അൻസാറുകളോടും ചോദിച്ചു. രണ്ടു കൂട്ടരിലും രണ്ടഭിപ്രായം പറഞ്ഞവരുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ വിധിയാണല്ലോ, നമ്മൾ പോവുക, പേടിച്ചോടേണ്ടതില്ല. എന്നാൽ വേറെ സഹാബിമാര് പറഞ്ഞു, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാര് ഇവരെ നമ്മൾ ഇങ്ങനെ മരിക്കാൻ വിട്ടുകൊടുക്കരുത്, തിരിച്ചു പോകണം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തിരിച്ചു പോകാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നഫിറു മിൻ ഖദരില്ലാ, അള്ളാഹുന്റെ ഖദറിൽ നമ്മൾ ഓടിപ്പോവുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇത് പറയരുതായിരുന്നു. നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടി നമ്മൾ അള്ളാഹുവിന്റെ ഖദറിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ തിരിച്ചു പോകുന്നതും അള്ളാഹുവിന്റെ ഖദറാണ്. ഒരെന്റെ വീട്ടിൽ തീ പിടിച്ചു, അള്ളാഹുന്റെ ഖദറാണ്. അവൻ പുറത്ത് ചാടി രക്ഷപ്പെട്ടാൽ അള്ളാഹുന്റെ ഖദറിന് അവൻ പുറത്തു കടന്നോ? ഇല്ല, പുറത്ത് ചാടി രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം അള്ളാഹുവിന്റെ ഖദറാണ്. കപ്പലുണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ ശറഉമാണ്, ഖദറുമാണ്. അള്ളാഹു കൽപ്പിച്ചവന്റെ ദീനാണ്, അതുപോലെ അള്ളാഹുന്റെ വിധിയാണ്. ആ ഖദറിന് ശറഉ കൊണ്ട് നേരിടണം. ആ പാഠം അതിലുണ്ട്. ഉമറുൽ ഖത്താബ് പറഞ്ഞു, അള്ളാഹുന്റെ വിധിയിലേക്കാണ് തന്നെയാണ് നമ്മൾ പോകുന്നത്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് തിരിച്ചു വന്ന്, എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ഇൽമ് എന്റെ പക്കലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ താഊൻ, പ്ലേഗ് രോഗമുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അതേസമയം നിങ്ങളുള്ള നാട്ടിൽ അത് പൊട്ടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ അതിനെ പേടിച്ച് പുറത്തു പോവുകയും ചെയ്യരുത്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതോടെ ഉമറിനും സഹാബിമാർക്കും സന്തോഷമായി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധി അതിനോട് യോജിച്ചതാണ് ഞങ്ങളുടെ പ്രവർത്തനം, അതറിയാതാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷെ എന്നിട്ടും അവരുടെ ഇജ്തിഹാദ് അത് ശരിയായി. അപ്പൊ നോക്കൂ, ഖദർ കൊണ്ട് ഒരാൾക്കും തിന്മകൾക്ക് ന്യായം പിടിക്കാൻ സാധ്യമല്ല. വിശന്നാലവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിശന്നത് അള്ളാഹുന്റെ ഖദറാണ്, ഭക്ഷണം കഴിച്ചതും അള്ളാഹുവിന്റെ ഖദറാണ്, സംശയമില്ല. നീ റിസ്ക് തേടുന്നു, ജോലി ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, അള്ളാഹുന്റെ ഖദറാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് അമലും. സ്വർഗത്തിലേക്ക് പോകാനുള്ള അമൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ എന്തു ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നീ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ചോദിച്ചു, നബിയെ, മുമ്പേ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ എന്തിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖല, ഓരോന്നും അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിലേക്ക് അവന് പ്രവർത്തനം എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ നരകത്തിനു വേണ്ടി പടക്കപ്പെട്ടവൻ നരകത്തിലേക്കുള്ള പണിയെടുക്കും, സ്വർഗത്തിനു വേണ്ടി പടക്കപ്പെട്ടവൻ സ്വർഗത്തിലേക്കുള്ള പണിയെടുക്കും. അതുകൊണ്ട് ഓരോരുത്തനെ അള്ളാഹു എവിടേക്കാണ് പടച്ചത് എന്നറിയണോ, സ്വന്തം അമലിലേക്ക് നോക്കുക, അതിനുള്ള സൂചന ലഭിക്കും. സ്വന്തം അമലിലേക്ക് നോക്കിയാൽ അതിനുള്ള സൂചന ലഭിക്കുന്നതാണ്. ഖദർ എന്നത് പറയുന്നത് ധാരാളം വിശദീകരിക്കാനുള്ള മറ്റൊരു വിഷയമാണ്. കിതാബ് തൗഹീദ്, അതുപോലെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ തുടങ്ങിയ കിതാബുകൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം ദർസുകൾ കേൾക്കുക. വഫഖനല്ലാഹു ഇയ്യാക്കും. അള്ളാഹു പറയുന്നു, മാലഹും ബിദാലിക മിൻ ഇൽമിൻ, അവർക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അഥവാ ഈ ന്യായം പിടിക്കുന്ന ഖദറിനെ കുറിച്ച് അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഈ പറയുന്നത്. അവർ ഈ പറയുന്ന ന്യായമാകട്ടെ, ദുനിയാവിലൊരു സംഗതിക്കും അവർ പിടിക്കുകയില്ല, അത് പിടിച്ചാൽ ദുനിയാവ് നിലനിൽക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തോന്നിവാസം ചെയ്തിട്ടും ആളുകൾക്ക് അത് പറയാം എന്ന അവസ്ഥ വരും. മാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ കെട്ടിച്ചമച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.